عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهماني رايا سهودر الماري سهودري الله سبحانه وتعالى അവന്റെ ഖുർആൻ അതിലേറ്റവും മഹത്തരമായ അധ്യായമായി നിശ്ചയിച്ചിട്ടുള്ളത് സൂറത്തു അൽ ഫാത്തിഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ ഹദീസുകളിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്കുള്ള മഹത്വം, അതിൻ്റെ പ്രാധാന്യം അനേകം വിവരിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ സലാത ലിമൻ ലം യഖ്റാ ബിഉമ്മിൽ ഖുർആൻ. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാത്തവന് നിസ്കാരമില്ല. ഒരാൾ നിസ്കാരത്തിൽ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു എന്ന് വിചാരിക്കുക, എന്നാൽ ഫാത്തിഹ പാരായണം ചെയ്തിട്ടില്ല എങ്കിൽ അവന്റെ നിസ്കാരം ശരിയായിട്ടില്ല. ഫാത്തിഹയുടെ പ്രാധാന്യം, അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹയുടെ അനേകം പേരുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫാത്തിഹത്തുൽ കിതാബ്, അസ്സബ്ഉൽ മസാനി, അൽ ഖുർആനുൽ അസീം, ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്. ഫാത്തിഹയ്ക്ക് അനേകം പേരുകളുണ്ട്. പേരുകൾ അധികരിക്കുന്നത് ആ സൂറത്തിന്റെ ശ്രേഷ്ഠതയും അതിന്റെ പ്രാധാന്യവും ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന് അനേകം പേരുകളുണ്ട്. അവന്റെ മഹത്വം അറിയിക്കുന്നതാണ് ആ പേരുകളെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് അനേകം പേരുകളുണ്ട്. അഹ്മദ്, മുഹമ്മദ്, അൽമാഹി, അൽ ഹാഷിർ, അൽ ആഖിബ്, നബിയു തൗബ, നബിയു റഹ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനേകം പേരുകളുണ്ട്. അത് അവിടുത്തെ പ്രാധാന്യവും അവിടുത്തെ മഹത്വവും ബോധ്യപ്പെടുത്തുന്നതാണ്. അതുപോലെ സൂറത്തുൽ ഫാത്തിഹ, ഇതിന് അനേകം പേരുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഈ അധ്യായത്തിനുള്ള മഹത്വം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകളിലൊന്നാണത്. ഫാത്തിഹയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ചില പാഠങ്ങൾ വിവരിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് കൊണ്ടാണ്. അൽഹംദുലില്ലാഹ്, സർവസ്തുതികളും അല്ലാഹു സുബ്ഹാനഹു വതആലക്കാണ്. റബ്ബിൽ ആലമീൻ, അവൻ ലോകങ്ങളുടെ റബ്ബാണ്. ലോകങ്ങളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വതആല അവനാകുന്നു സർവസ്തുതിയും. അർറഹ്മാനിർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മാനാണ്, അങ്ങേയറ്റം വിശാലമായ കാരുണ്യമുള്ളവനാണ്. റഹീമാൻ, തന്റെ അടിമകളോട് ധാരാളമായി കരുണ ചൊരിയുന്നവനാണ്. മാലിക് യൗമിദ്ദീൻ, അള്ളാഹുവിനെ കുറിച്ച് തന്നെയാണ് വീണ്ടും പറയുന്നത്, മാലിക്, അവൻ ഉടമസ്ഥനാണ്. യൗമിദ്ദീൻ, പ്രതിഫലനാളിന്റെ, പരലോകത്തിന്റെ ദിവസം, ആ ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. മൂന്ന് ആയത്തുകൾ, ഈ മൂന്ന് ആയത്തുകളും അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണങ്ങളാണ്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടാവായ റബ്ബും സൃഷ്ടികളിൽപ്പെട്ട മനുഷ്യന്മാരും അവർ തമ്മിലുള്ള ബന്ധം, അത് വിവരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅബ്ദു, അള്ളാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, നിനക്കു മാത്രമാണ് ഞങ്ങൾ ആരാധനകൾ നൽകുന്നത്. ഒരു ആരാധനയും, നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, തവക്കുലാകട്ടെ, ഭയമാകട്ടെ, സ്നേഹമാകട്ടെ, പ്രതീക്ഷയാകട്ടെ, എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ അവയെല്ലാം അള്ളാഹുവേ ഇയ്യാക നഅബ്ദു, നിനക്കു മാത്രമാണ് ഞങ്ങൾ ഇബാദത്തുകളെല്ലാം ചെയ്യുന്നത്. വഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം, ഇഹ്ദിന, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് വഴി കാണിക്കണമേ, ഞങ്ങൾക്ക് മാർഗം മനസ്സിലാക്കി തരണമേ, ഞങ്ങളെ ഈ മാർഗത്തിലൂടെ നയിക്കണമേ. ഏതാണ് ആ മാർഗം? ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ നീ നിന്റെ അടിമകൾക്ക് വേണ്ടി തൃപ്തിപ്പെട്ടു നൽകിയ അസ്സറാത്തുൽ മുസ്തഖീം, നേരായ ആ മാർഗം, അതിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണം, ആ മാർഗത്തിൽ നീ ഞങ്ങൾക്ക് വഴി കാണിക്കണം, അതിലൂടെ ഞങ്ങളെ നീ നടത്തണം, ആ മാർഗത്തിൽ നീ ഞങ്ങളെ മരിപ്പിക്കണം. മൂന്ന് കാര്യമാണ് അവിടെ ചോദിക്കുന്നത്. ഒന്ന്, അള്ളാഹുവേ ഞങ്ങൾക്ക് സ്വറാത്തുൽ മുസ്തഖീം പഠിപ്പിച്ചു നൽകണം. പഠിക്കാത്തവൻ, അറിയാത്തവൻ, അവൻ എങ്ങനെയാണ് ആ വഴിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക? രണ്ടാമത്തേത്, അള്ളാഹുവേ ആ വഴി അറിയാൻ സാധിച്ചാൽ രണ്ടാമത് വേണ്ടത് എന്താണ്? അത് പ്രവർത്തിക്കാൻ കഴിയണം. മൂന്നാമത്തെ കാര്യം, അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഈ ഇസ്ലാം, അള്ളാഹുവിന്റെ ദീൻ, ഈ മാർഗം സ്വറാത്തുൽ മുസ്തഖീം, ആ മാർഗത്തിൽ തന്നെ നീ ഞങ്ങളെ മരിപ്പിക്കണം. ഇത് മൂന്നുമാണ് നമ്മൾ ചോദിക്കുന്നത്. ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം, അള്ളാഹുവേ സ്വറാത്തുൽ മുസ്തഖീമിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യമാണ് ചോദിക്കുന്നത്. സ്വറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വറാത്തുൽ മുസ്തഖീം ഏതാണ് എന്ന് വിവരിക്കാതെ വിട്ടില്ല, മറിച്ച് അത് വിശദീകരിച്ച് നൽകുകയാണ്. സ്വറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവേ നീ അനുഗ്രഹം ചൊരിഞ്ഞ, നിന്റെ നിഅമത്ത് ലഭിച്ച ആ ആളുകൾ അവർ പ്രവേശിച്ച ഒരു മാർഗമുണ്ടല്ലോ, ആ മാർഗത്തിലേക്കാണ് അള്ളാഹുവേ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കേണ്ടത്. ആരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിട്ടുള്ളത്? അള്ളാഹുവിന്റെ നബിമാർ, സിദ്ദീഖുകൾ, ഷുഹദാക്കൾ, സാലിഹീങ്ങൾ, അവർ നടന്നുപോയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിമാരെല്ലാം സഞ്ചരിച്ച വഴി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ അള്ളാഹുവിന്റെ നബിമാരിൽ വിശ്വസിച്ച് അവിടുത്തോടൊപ്പം, അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ അനുയായികൾ നിലകൊണ്ട ആ മാർഗം, നിന്റെ ദീനിനു വേണ്ടി പടവെട്ടി ജീവനും സമ്പത്തും കൊണ്ട് ആ മാർഗത്തിലിറങ്ങി അതിൽ മരണം വരിച്ച ശുഹദാക്കൾ, അവരുടെ മാർഗം, അള്ളാഹുവേ നിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നന്മകൾ പ്രവർത്തിക്കുകയും നീ വിലക്കിയ തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് സാലിഹായ കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത സാലിഹീങ്ങൾ, അവരുടെ മാർഗം, ആ മാർഗത്തിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണം. അപ്പോൾ സഹോദര, നിന്റെ നാട്ടിൽ ഇസ്ലാമിന്റെ മാർഗം മുറുകെ പിടിക്കുന്നത് നീ മാത്രമാണ് എങ്കിൽ, നീ ഒറ്റക്കാണ് എങ്കിൽ, നിന്റെ വീട്ടിൽ നീ ഒറ്റക്കാണ് എങ്കിൽ, നീ പേടിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. നീ ഈ നിലകൊള്ളുന്ന മാർഗം, ഈ വഴി, അതിലൂടെ നിനക്ക് മുൻപ് നബിമാർ സഞ്ചരിച്ചിട്ടുണ്ട്, സാലിഹീങ്ങളും ഷുഹദാക്കളും സിദ്ദീഖുകളും സഞ്ചരിച്ചിട്ടുണ്ട്. ഇതാ കുറച്ച് കാൽവെപ്പുകൾ കൂടി മുന്നോട്ട് വച്ചാൽ നിനക്ക് അവരോടൊപ്പം എത്തിച്ചേരാനുണ്ട്. اهدنا الصراط المستقيم صراط الذين أنعمت عليهم അള്ളാഹുവേ, നീ നിഅമത്ത് ചൊരിഞ്ഞവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. കഴിഞ്ഞില്ല. സിറാത്തുൽ മുസ്തഖീം ഏതാണെന്ന് പറഞ്ഞു തന്നു. ഇനി അതിന്റെ നേരെ വിപരീതമായ ഒരു വഴിയുണ്ട്. ആ വഴിയെക്കുറിച്ചും അള്ളാഹു പറഞ്ഞു നൽകുകയാണ്. ഗൈറുൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവേ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കോപത്തിന് അതിന് പാത്രീഭൂതരായ അള്ളാഹു കോപിച്ച ഒരു കൂട്ടം ആളുകൾ, അവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ആ മാർഗമല്ല ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത്. നിന്റെ കോപം ലഭിക്കുന്ന വഴിയിൽ നീ ഞങ്ങളെ ഒരിക്കലും പ്രവേശിപ്പിക്കാൻ പാടില്ല. വലദ്ദാലീൻ, വഴികേടിലായിപ്പോയ, അറിവില്ലാതെ പിഴച്ചുപോയ ആ വഴിപിഴച്ച ആളുകൾ, ദാലീങ്ങൾ, അവരുടെ മാർഗത്തിലും അള്ളാഹുവെ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ഏതാണ് ഈ രണ്ട് മാർഗങ്ങൾ? ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും യഹൂദരെയാണ്, ജൂതന്മാരാണ്. അവർക്ക് കയ്യിൽ തൗറാത്തുണ്ട്. മദീനയിൽ, മക്കയിൽ ഈ വന്നിരിക്കുന്ന റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. പക്ഷേ ആ ബോധ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവർ തയ്യാറല്ല. അങ്ങനെ സത്യമറിഞ്ഞതിന് ശേഷം അതിനെ തള്ളിക്കളയുന്ന ഒരു വിഭാഗം ആളുകൾ, അള്ളാഹുവെ അക്കൂട്ടരിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, സത്യമറിഞ്ഞിട്ടത് സ്വീകരിക്കാതിരിക്കുന്ന ആളുകളിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. വലദ്ദാലീൻ, രണ്ടാമതൊരു വിഭാഗം ആളുകൾ നസാറാക്കളാണ്. അവർ സത്യം എന്താണ് എന്ന് പഠിക്കാൻ ശ്രമിക്കാതെ, ദീനിനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, അവരുടെ കൈകളിലുള്ള ഇഞ്ചിയിൽ നഷ്ടപ്പെട്ടത് കാരണത്താൽ ഹക്ക് ഏതാണ് എന്ന് മനസ്സിലാകാതെ വഴികേടിൽ പ്രവേശിച്ചു പോയവരാണ്. ആ കൂട്ടത്തിൽ നീ ഞങ്ങളാക്കരുത്. അറിഞ്ഞിട്ട് അത് പ്രവർത്തിക്കാത്ത ആളുകളിൽ പ്രവേശിപ്പിക്കരുത്. അതുപോലെ അറിവില്ലാതെ വഴികേടിലായ ആളുകളുടെ മാർഗത്തിലും പ്രവേശിപ്പിക്കരുത്. ഇതാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു ചുരുങ്ങിയ അർത്ഥം. ഈ സൂറത്ത് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ, അടിത്തറകൾ, അവയെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ഒരു സൂറത്തിനെ കുറിച്ച് ഒരാൾ ചിന്തിച്ചാൽ, ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഒരു മനുഷ്യൻ, അവൻ പ്രായപൂർത്തിയായി, അതിനുശേഷം 60 വയസ്സുവരെ ജീവിക്കുന്നുണ്ട് എങ്കിൽ നിത്യവും നിർബന്ധ നിസ്കാരങ്ങളിൽ 17 തവണ ഏറ്റവും ചുരുങ്ങിയത് അവൻ ഫാത്തിഹ പാരായണം ചെയ്യുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുകയാണ് എങ്കിൽ അതിന്റെ എണ്ണം വീണ്ടും വർദ്ധിക്കും. ഇത്രയധികം തവണ അള്ളാഹു സുബ്ഹാനഹു വതആല ഫാത്തിഹ ഒരാളെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുകയാണ്. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ എത്ര തവണ നമ്മൾ ഫാത്തിഹ പാരായണം ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഓരോ തവണയുമുള്ള പാരായണത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന, നമ്മെ തിരുത്തുന്ന, നമ്മെ ശരിയായ വഴിയിലേക്ക് നടത്തുന്ന അനേകം പാഠങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അള്ളാഹു അത് നമ്മെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുന്നത്. ആ ബോധ്യം നമുക്ക് വേണം. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ഫാത്തിഹയുടെ കേവല അർത്ഥം പോലും മനസ്സിലാക്കുന്നതിൽ മടി കാണിക്കുന്നവരാണ്. അതിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. ഫാത്തിഹയുടെ അർത്ഥം മനസ്സിലാക്കണം. അതോടൊപ്പം ആ സൂറത്ത് നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ചില പാഠങ്ങളെങ്കിലും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ 6 കാര്യങ്ങൾ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട്, ഫാത്തിഹയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇസ്ലാമിലെ പ്രധാനപ്പെട്ട 6 അടിസ്ഥാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, സഹോദരങ്ങളെ, ഫാത്തിഹയിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം തൗഹീദാണ്. ഇസ്ലാമിലെ ഒന്നാമത്തെ കാര്യം തൗഹീദാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തൗഹീദാണ്. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഏകനാക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അവനെ ഏകനാക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഈ തൗഹീദിലേക്കാണ് നബിമാരെല്ലാം ക്ഷണിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്. എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവരെല്ലാവരും പറഞ്ഞ കാര്യം എന്താ? അനിഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനു മാത്രം ഇബാദത്ത് ചെയ്യണം. വജ്തനിബു ത്വാഗൂത്, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന താഗൂത്തുകളെ, വിഗ്രഹങ്ങളാകട്ടെ, ജാറങ്ങളാകട്ടെ, മക്ബറകളാകട്ടെ, പുണ്യ മരങ്ങളോ മറ്റെന്തെങ്കിലും ആകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ, വജ്തനിബു, അവയെ നിങ്ങൾ ഉപേക്ഷിക്കണം. ഇതാണ് തൗഹീദ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദ്യം ക്ഷണിച്ച കാര്യം എന്താണ്? തൗഹീദാണ്. ആ നാട്ടിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആ നാട്ടിൽ വ്യഭിചാരമുണ്ട്, മോഷണമുണ്ട്, അനാവശ്യമായി പരസ്പരമുള്ള കൊലപാതകങ്ങളുണ്ട്, നാട് ഗോത്രങ്ങളുടെ പേരിൽ, അതുപോലെ കുടുംബങ്ങളുടെ പേരിൽ ഭിന്നിപ്പിക്കപ്പെടുകയും കക്ഷികളായി തിരികുകയും ചെയ്ത നാടാണ്. കുട്ടികൾ, ചെറിയ കുഞ്ഞുങ്ങൾ, അവരെ ദാരിദ്ര്യം ഭയന്ന് കൊന്നു കുഴിച്ചു മൂടുന്ന ആളുകൾ അവിടെയുണ്ട്. ഇങ്ങനെ അനേകം തിന്മകൾ നടമാടിയിരുന്ന ഒരു നാട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നത്. 13 വർഷക്കാലം, ശ്രദ്ധിക്കണം, 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദ്യം അവരെ ക്ഷണിച്ചുകൊണ്ടിരുന്നത് എന്തിലേക്കാണ്? തൗഹീദിലേക്കാണ്. സഹാബികൾ പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുണ്ടായിരുന്ന അങ്ങാടികളിൽ, ഉയരമുള്ള സ്ഥലങ്ങളിൽ കയറി നിന്നുകൊണ്ട് അവിടുന്ന് വിളിച്ചു പറയുമായിരുന്നു, യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കു പറയുക, നിങ്ങൾക്ക് വിജയിക്കാം. ഇത് പറയുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂലഹബ് അവൻ കയ്യിൽ മണ്ണ് വാരിയെടുത്ത്, കല്ലുകൾ വാരിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് എറിയും. എന്നിട്ട് അയാൾ പറയും, ലാ തുസദ്ദിഖൂഹു ഫഇന്നഹു കദ്ദാബുൻ സാബി, നിങ്ങൾ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്, ഇവൻ കള്ളനായ സാബി ആണ്, പുതിയ മതക്കാരനാണ്, ഇവന്റെ മതം നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചത് തൗഹീദിലേക്കാണ്. ഇസ്ലാമിലെ ആദ്യത്തെയും അവസാനത്തെയും കാര്യം തൗഹീദാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ, വിശുദ്ധ ഖുർആൻ ഒരാൾ എടുത്തു നോക്കിയാൽ, അൽ ഖുർആനു കുല്ലുഹു തൗഹീദ്, അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. ഖുർആൻ മുഴുവൻ തൗഹീദാണ്. ഒന്നല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് അള്ളാഹു പറയുന്നു, അതല്ലെങ്കിൽ ശിർക്ക്, തൗഹീദിന്റെ വിപരീതമാണത്, അത് ചെയ്യരുത് എന്ന് അള്ളാഹു വിലക്കുന്നു. അതല്ലെങ്കിൽ തൗഹീദ് പാലിച്ചവർക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നു, അതല്ലെങ്കിൽ ശിർക്ക് ചെയ്തവർക്ക് നരകത്തിൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്നു, അതല്ലെങ്കിൽ തൗഹീദിൽ നിന്ന് ഉറപ്പിച്ചു നിർത്തുന്ന കർമ്മങ്ങൾ, ഇബാദത്തുകളെ കുറിച്ച് അറിയിക്കുന്നു, അതല്ലെങ്കിൽ ശിർക്കിലേക്ക് നിന്നെ നയിക്കുന്ന വഴികൾ, അതിൽ നിന്ന് അള്ളാഹു തടയുന്നു. ഇതല്ലാതെ ഖുർആനിൽ എന്താണുള്ളത്? ഇതല്ലാതെ തൗഹീദുമായി ബന്ധപ്പെട്ടതല്ലാത്ത എന്തു കാര്യമാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുക? എല്ലാം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. സൂറത്തുൽ ഫാത്തിഹ തൗഹീദ് മനോഹരമായി പഠിപ്പിക്കുന്ന അധ്യായമാണ്. ഞാൻ പറഞ്ഞല്ലോ, തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഏകനാക്കലാണ്. എന്ത് കാര്യങ്ങളിലാണ് അള്ളാഹുവിനെ ഏകനാക്കേണ്ടത്? 3 കാര്യങ്ങളിലാണ്. ഒന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് നിന്റെ റബ്ബ് എന്ന് നീ വിശ്വസിക്കലാണ്. ഒന്നാമത്തെ കാര്യം അതാണ്, എന്റെ റബ്ബ് അള്ളാഹു മാത്രമാണ് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ തൗഹീദിന്റെ ആദ്യത്തെ പടി ചവിട്ടിയിരിക്കുന്നു. എന്താണ് എന്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്താണ് അള്ളാഹു ആണ് എന്റെ റബ്ബ് എന്നതിന്റെ അർത്ഥം? അള്ളാഹു ആണ് എന്നെ പടച്ചത്, എന്നെ സൃഷ്ടിച്ചത് റബ്ബാണ്, സുബ്ഹാനഹു വതആല. എനിക്ക് മുൻപുള്ള എന്റെ മാതാപിതാക്കളെയും ഈ കാണുന്ന മനുഷ്യരെയും ഈ കാണുന്ന പ്രപഞ്ചത്തെയും ആകാശത്തെയും ഭൂമിയെയും സർവചരാചരങ്ങളെയും എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ എന്റെ റബ്ബാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്നതാണ്. 2, അള്ളാഹു ആണ് എന്റെ ഉടമസ്ഥൻ, ഞാൻ അവന്റേതാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാറുള്ളത്? ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹ്, നമ്മൾ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മൾ, അവനാണ് നമ്മെ പടച്ചത്, അവനാണ് നമ്മുടെ ഉടമസ്ഥതയുള്ളത്, അവൻ നമ്മുടെ ഉടമസ്ഥനാണ്. സർവ്വതിന്റെയും ഉടമസ്ഥൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിന്റെയും. അതുപോലെ തന്നെ അൽ മുദബ്ബിർ, അള്ളാഹുവാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ.
അവനാണ് എന്നെ നിയന്ത്രിക്കുന്നത്, സർവരെയും നിയന്ത്രിക്കുന്നത്, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്നെ സൃഷ്ടിച്ചത്, എനിക്ക് ഉപജീവനം നൽകുന്നത്, മഴ പെയ്യിപ്പിക്കുന്നത്, സൂര്യനെ ഉദിപ്പിക്കുന്നത്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നത്, ഇവയുടെ ഉടമസ്ഥൻ അവനാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിച്ചാൽ തൗഹീദിന്റെ ആദ്യത്തെ പടി അവൻ ചവിട്ടിക്കഴിഞ്ഞു. അള്ളാഹു മാത്രമാണ് എന്റെ റബ്ബ് എന്ന് വിശ്വസിക്കാൻ. ഇത് മക്കയിലെ മുശ്രിക്കുകളിൽ പലർക്കും വിശ്വാസമുണ്ടായിരുന്ന തൗഹീദിന്റെ ആദ്യത്തെ ഭാഗമാണ്. അല്ലാഹു ആണ് ഞങ്ങളെ പഠിച്ചത് എന്ന് അവർ പറഞ്ഞിരുന്നു. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്. ആകാശഭൂമികളെ പഠിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു ആണ്. ഈ കാര്യം അല്ലാഹു ആണ് എന്റെ റബ്ബ് എന്ന തൗഹീദിന്റെ ആദ്യത്തെ ഈ പടി, അത് മക്കയിലെ മുശ്രിക്കുകൾ വരെ അംഗീകരിച്ചിരുന്ന കാര്യമാണ്. പക്ഷേ അത് തൗഹീദിന്റെ ആദ്യത്തെ പടിയാണ്. രണ്ടാമത്തെ പടി തൗഹീദുൽ ഉലൂഹിയ, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് എന്റെ ഇലാഹ് എന്ന് അംഗീകരിക്കലാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിലൂടെ നമ്മൾ പറയുന്നത്. തൗഹീദിന്റെ രണ്ടാമത്തെ ഭാഗം അതാണ്. ഒന്നാമത്തേതാണ് അല്ലാഹു മാത്രമാണ് എന്റെ റബ്ബ് എന്ന് പറയലാണ്. രണ്ടാമത്തേത് ഏതാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് എന്റെ ഇലാഹ് എന്ന് പറയലാണ്. അല്ലാഹുവിന് പുറമെ എനിക്കൊരു ഇലാഹില്ല. എല്ലാ നബിമാരും അവരുടെ സമൂഹത്തെ ക്ഷണിച്ചത് തൗഹീദിന്റെ ഈ രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ്. സൂറത്തു ഹൂദ് നിങ്ങൾ എടുത്തു നോക്കൂ, സൂറത്തുൽ അൻകബൂത്ത് എടുത്തു നോക്കൂ. ഓരോ നബിമാരും അവരുടെ സമൂഹത്തിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞ വാക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലേ, നിങ്ങൾക്ക് അല്ലാഹുവിന് പുറമേ മറ്റൊരു ഇലാഹില്ല. ഈ തൗഹീദിലേക്കാണ് നബിമാരെല്ലാം അവരുടെ സമൂഹത്തെ ക്ഷണിച്ചത്. എല്ലാ നബിമാരും, നൂഹ നബി ഇത് പറഞ്ഞിട്ടുണ്ട്, ഹൂദ് നബി പറഞ്ഞിട്ടുണ്ട്, സാലിഹ് നബി പറഞ്ഞിട്ടുണ്ട്, ഷുഐബ് നബി പറഞ്ഞിട്ടുണ്ട്, എല്ലാ നബിമാരും ഒരുപോലെ പറഞ്ഞു വാക്കാനില്ല. ആലോചിച്ച് നോക്കണം, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വാക്ക് ഒരു വ്യത്യാസവും ഇല്ലാതെ ആവർത്തിച്ചിട്ടുണ്ട്. യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. വിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കൂ. ഖുർആനിൽ ആദ്യത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹയൻ, രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയൻ. ആ സൂറത്തുകൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അതിലെവിടെയും ഒരു കൽപ്പനാ രൂപത്തിൽ ഇതാ ഇന്നത് ചെയ്യണം എന്നത് നമ്മൾ കാണുകയില്ല. സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്ത് എത്തുന്നതുവരെ, അതുവരെ അതിൽ കൽപ്പനയില്ല. ഖുർആൻ എടുത്ത് തുറന്ന്, മുസ്ഹബ് തുറന്നു വെച്ച് ആദ്യം മുതൽ ഇങ്ങനെ ഓതി വന്നാൽ ഇതാ ഇന്ന കാര്യം നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചിട്ടില്ല. എവിടെ എത്തുന്നതുവരെ? സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്ത് എത്തുന്നത് വരെ. അതിലാണ് ആദ്യത്തെ കൽപ്പനയുള്ളത്. എന്റെ ആദ്യത്തെ കൽപ്പന, യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബകുംല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അല്ലയോ മനുഷ്യരെ, ഉബ്ദു റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനെ മാത്രം ആരാധിക്കുക. അവനാരാണ്? ഉബ്ദു റബ്ബകും അല്ലദീ ഖലഖകും, അവൻ നിങ്ങളെ പടച്ചവനാണ്, നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. വല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുൻപുള്ളവരെയും സൃഷ്ടിച്ചവനാണ്. ആദ്യത്തെ ഖുർആനിലെ കൽപ്പന അതാണ്. ഖുർആനിൽ ആദ്യമായി ഒരു കാര്യം വിലക്കിയത് എവിടെയാണ്? തൊട്ടടുത്ത ആയത്തിലാണ്. അതിനു മുൻപ് വിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്ന രൂപത്തിലില്ല. തൊട്ടടുത്ത ആയത്തിലാണ് ആദ്യമായി ഒരു വിലക്ക്, ഒരു കാര്യം ചെയ്യരുത് എന്ന് അല്ലാഹു പറയുന്നത്. എവിടെയാണത് പറഞ്ഞത്? ഫലാ തജ്അലു ലില്ലാഹി അൻദാദ, നിങ്ങൾ അല്ലാഹുവിന് പങ്കാളികളെ നിശ്ചയിക്കരുത്, അല്ലാഹുവിനോടൊപ്പം മറ്റുള്ളവരെ നിങ്ങൾ ആരാധിക്കരുത്. അപ്പോൾ തൗഹീദിന്റെ രണ്ടാമത്തെ ഭാഗം ഇതാണ്, അല്ലാഹു മാത്രമാണ് എന്റെ ഇലാഹ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവൻ. ഞാൻ എല്ലാ ഇബാദത്തുകളും ചെയ്യുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ സഹായം തേടുന്നത്, ഞാൻ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നത്, ഞാൻ ഭരമേൽപ്പിക്കുന്നത്, ഞാൻ അങ്ങേയറ്റം പ്രതീക്ഷ വെക്കുന്നത്, ഞാൻ അങ്ങേയറ്റം ഭയക്കുന്നത്, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്, ഇതൊക്കെ ഇബാദത്തുകളാണ്. ഈ പറഞ്ഞതൊക്കെ ഇബാദത്തുകളാണ്. ഇതെല്ലാം എന്റെ റബ്ബിനു മാത്രമാണ്. ഇതിലൊക്കെ അള്ളാഹുവിന് ഒരു പങ്കാളിയുമില്ല. പറഞ്ഞ ഒന്നിലും ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഒരു റക്അത്ത് പോലും അള്ളാഹു അല്ലാത്തവർക്കില്ല, അതിലെ ഏതെങ്കിലും ഒരു ദിക്ർ പോലും അള്ളാഹു അല്ലാത്തവർക്കില്ല, ഞാൻ കൊടുക്കുന്ന സകാത്തിൽ അതിലൊരു രൂപ പോലും, ലക്ഷക്കണക്കിന് രൂപ ഞാൻ കൊടുത്താൽ പോലും അതിലൊരു രൂപ പോലും അള്ളാഹു അല്ലാത്തവർക്കില്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, എന്റെ ജനനം മുതൽ മരണം വരെ ഞാൻ നടത്തുന്ന ദുആകൾ, പ്രാർത്ഥനകൾ, അതിലൊരു പ്രാർത്ഥന പോലും ഞാൻ അള്ളാഹു അല്ലാത്തവരോട് ചെയ്യുകയില്ല. ഇതാണ് തൗഹീദിന്റെ രണ്ടാമത്തെ ഭാഗം. അള്ളാഹുവിനെ ഏകനാക്കേണ്ട രണ്ടാമത്തെ കാര്യം അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നതാണ്. അള്ളല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, സഹായം തേടാൻ പാടില്ല, അള്ളാഹുവിലാണ് ഭരമേൽപ്പിക്കേണ്ടത്. ഇതാണ് തൗഹീദിന്റെ രണ്ടാമത്തെ ഭാഗം. തൗഹീദിന്റെ മൂന്നാമത്തെ ഭാഗം ഏതാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല, അവന് ചില നാമങ്ങളുണ്ട് അല്ലേ, അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിനാകുന്നു ഏറ്റവും നല്ല നാമങ്ങളുള്ളത്. ഖുർആൻ റഹ്മാൻ അർറഹീം അൽ മാലിക് അൽ മലിക് അർ റബ്ബ്, അല്ലാഹ് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല, ഏറ്റവും ഉന്നതമായ നാമങ്ങളിലൊന്നാണ്. ധാരാളക്കണക്കിന് നാമങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി തിസ്അതൻ വതിസ്ഈൻ അസ്മാ, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ ദഖല അൽ ജന്ന, ആരെങ്കിലും ആ 99 നാമങ്ങൾ അവ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ, അവന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇത്ര എളുപ്പമുള്ള വഴിയാണ് 99 നാമം. അതിന്റെ അർത്ഥം പഠിക്കുക, അതിന്റെ ആശയം മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ സ്വാധീനം ചെലുത്ത. എങ്ങനെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്ത? ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ പേരാണ് അർറഹ്മാൻ, അവൻ വിശാലമായ കാരുണ്യമുള്ളവനാണ്, അവന്റെ കാരുണ്യത്തിൽ നീ നിരാശപ്പെടാൻ പാടില്ല. ആ പേര് പഠിക്കുക, അതിന്റെ അർത്ഥം പഠിക്കുക. അർത്ഥം എന്താണ്? വിശാലമായ കാരുണ്യമുള്ളവനാണ്. അതിന്റെ അർത്ഥം പഠിച്ചതിന് ശേഷം നിന്റെ ജീവിതത്തിൽ അത് സ്വാധീനം ചെലുത്തണം. എങ്ങനെ സ്വാധീനം ചെലുത്ത? അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നീ ഒരിക്കൽ നിരാശപ്പെടാൻ പാടില്ല. അതോടൊപ്പം നീ ജനങ്ങളോട് കാരുണ്യം കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, ജനങ്ങളോട് കരുണ കാണിക്കുന്നവർ അവരോട് റഹ്മാനായ റബ്ബ് കരുണ കാണിക്കും. ഇങ്ങനെയാണ് പേര് പഠിക്കുക ജീവിതത്തിൽ. പകരം അള്ളാഹു അലീമാൻ, എല്ലാം അറിയുന്നവനാണ്, സർവ്വതും അറിയുന്നവനാണ്. നീ ആ പേര് പഠിച്ചു, അതിന്റെ അർത്ഥം മനസ്സിലാക്കി, ഇതെങ്ങനെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാവുക? ഏതൊരു രഹസ്യത്തിലാകട്ടെ പരസ്യത്തിലാകട്ടെ, നീ എന്തൊരു കാര്യം പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും അള്ളാഹു അത് അറിയുന്നുണ്ട് എന്ന ബോധ്യം നിനക്കുണ്ടാകണം. റബ്ബ് കാണുന്നുണ്ട്, റബ്ബ് അറിയുന്നുണ്ട്, എന്റെ ഹൃദയത്തിലുള്ളത് അള്ളാഹു മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ നാമങ്ങളും അവന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി തുടങ്ങണം. തൗഹീദിന്റെ മൂന്നാമത്തെ ഇനം, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ചില പേരുകളുണ്ട്, ആ പേരുകളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. റഹ്മാൻ എന്ന പേര് മറ്റാർക്കെങ്കിലും ഉണ്ടോ? ഇല്ല, അള്ളാഹുവിന് മാത്രമുള്ള നാമമാണത്. റഹീം എന്ന നാമം, ആ നാമത്തിന്റെ അർത്ഥങ്ങൾ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാവുന്ന ഏതെങ്കിലും ഒരാളുണ്ടോ? ഒരാളുമില്ല. അള്ളാഹു റഹീമാണ്, അവനോളം കരുണ ചൊരിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അള്ളാഹു സമീആണ്, എല്ലാം കേൾക്കുന്നവനാണ്. അള്ളാഹുവിനെ പോലെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരാളുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ബസീറാണ്, എല്ലാം കാണുന്നവനാണ്. അള്ളാഹുവിനെ പോലെ കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങൾ, അവ അറിയിക്കുന്ന അവന്റെ വിശേഷണങ്ങൾ, അവയിൽ അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കുക. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ അവർ മാല മൗലീദുകളിൽ പാടുന്ന വരികളിൽ ഒന്നിന്റെയാണ് അവരുടെ ഔലിയാക്കന്മാരെ കുറിച്ച്, അല്ലെങ്കിൽ അവർ അവരുടെ മൗലീദുകളിൽ പുകഴ്ത്തി പാടുന്ന ആളുകളെ കുറിച്ച് അവർ പറയാറുള്ളത് എന്താണ്? എവിടെ നിന്ന് വിളിച്ചാലും ഉടനെ ഉളി കേൾക്കുന്നവരാണ് മുഹയിദ്ദീൻ ഷെയ്ഖ്, എവിടെ നിന്ന് വിളിച്ചാലും ആ വിളിക്ക് ഉത്തരം നൽകാൻ കഴിവുള്ളവരാണ് മുഹയിദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ആളുകളെ കാണാം. ചിന്തിക്കുക സഹോദര, അത് ആരുടെ വിശേഷണമാണ്? അള്ളാഹുവിന്റെ വിശേഷണമാണ്. ഒരാൾ അള്ളാഹുവിനുള്ള ഈ വിശേഷണം മറ്റൊരാൾക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവന്റെ തൗഹീദിൽ അവൻ പിഴവ് സംഭവിച്ചിരിക്കുന്നു. ശരി, തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളാണ് ഈ പറഞ്ഞത്. ഒന്ന്, അള്ളാഹു ആണ് എന്റെ റബ്ബ് എന്ന് വിശ്വസിക്കുക. രണ്ട്, അള്ളാഹു മാത്രമാണ് എന്റെ ഇലാഹ് എന്ന് വിശ്വസിക്കുക. മൂന്ന് അള്ളാഹുവിന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും അവൻ ഏകനാണെന്ന് വിശ്വസിക്കുക. ശരി, ഈ മൂന്ന് കാര്യവും സൂറത്തുൽ ഫാത്തിഹയിൽ നിങ്ങൾക്ക് കാണാം. എവിടെയാണ് അള്ളാഹു മാത്രമാണ് എന്റെ റബ്ബ് എന്ന കാര്യം പഠിപ്പിക്കുന്നത്? എവിടെയുള്ളത്? അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് പഠിപ്പിക്കുന്ന എവിടെയാണ്? എവിടെയാണ് അള്ളാഹുവാണ് എന്റെ റബ്ബ്, അള്ളാഹു മാത്രമാണ് എന്റെ റബ്ബ് എന്ന കാര്യം എവിടെ പഠിപ്പിക്കുന്നത്? എവിടെയാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബുൽ ആലമീൻ. ആലം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് പുറമുള്ളതെല്ലാം ആലമാണ്. ഈ കാണുന്ന എല്ലാ പ്രപഞ്ചത്തിന്റെയും സർവ്വതിനെയും പറയാവുന്ന കാര്യമാണ് ആലം. അല്ലാഹുവിന് പുറമെയുള്ള എല്ലാം ആലമാണ്. ഇവിടെ എല്ലാം റബ്ബാണ് അല്ലാഹു. തുടക്കത്തിൽ ആയത്തിന്റെ തുടക്കം തന്നെ നോക്കൂ നിങ്ങൾ. രണ്ടാമത്തെ ഏതാണ്? അല്ലാഹു മാത്രമാണ് എന്റെ ഇലാഹ്, അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന കാര്യമാണ് തൗഹീദിന്റെ രണ്ടാമത്തെ ഭാഗം. അതെവിടെയാണുള്ളത്? ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅബ്ദു എന്ന് പറഞ്ഞാൽ അല്ലാഹുവെ നിന്നെ മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് നേരത്തെ പറഞ്ഞത്, അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന് വിശ്വസിക്കലാണ് തൗഹീദിന്റെ രണ്ടാമത്തെ ഭാഗം. അതാണ് തൗഹീദിന്റെ രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ കാര്യം എന്താണ്? അല്ലാഹുവിന്റെ നാമങ്ങളിൽ അവനെ ഏകനാക്കലാണ്. അതെവിടെയാണുള്ളത്? അർറഹ്മാൻ അർറഹീം. അല്ലാഹുവിന്റെ നാമങ്ങളാണ് അവ. ആ പേര് അല്ലാഹുവല്ലാത്ത മറ്റൊരാൾക്കും നൽകപ്പെടാവതല്ല. റഹ്മാൻ എന്ന പേര് ദുനിയാവിൽ തന്റെ സ്വന്തം പേരിലേക്ക് ചേർത്തി പറഞ്ഞ ഒരാളുണ്ട്. അവൻ സ്വയം വിശേഷിപ്പിച്ചത് റഹ്മാനുൽ യമാമ എന്നാണ്. യമാമയുടെ റഹ്മാൻ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ചരിത്രത്തിൽ വിളിപ്പിച്ചത് മറ്റൊരു പേരിലാണ്. അവന്റെ പേരിനോടൊപ്പം അല്ലാഹു മറ്റൊരു വിശേഷണം ചാർത്തിക്കൊടുത്തു, മുസൈലിമത്തുൽ കദ്ദാബ്, കള്ളപ്രവാചകനായ മുസൈലിമ. അവൻ അല്ലാഹുവിന്റെ പേര് അവനിലേക്ക് ചേർത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് ചേർത്തിക്കൊടുത്തത് കദ്ദാബ് എന്ന വിളിപ്പേരാണ്. അവന്റെ പേര് പറയുമ്പോൾ ചേർത്തു പറയുന്നു എല്ലാവരും മുസൈലിമ അൽ കദ്ദാബ്, കള്ളനായ മുസൈലിമ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ഏകനാക്കേണ്ടത് ഏതെല്ലാം കാര്യങ്ങളിലാണ് എന്ന് വിശദമായി പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിൽ ആദ്യത്തെ സൂറത്താണ് ഇത്. ഇതിൽ തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളുണ്ട്. ശരി, ഖുർആനിൽ അവസാനത്തെ സൂറത്തിലും ഇതുണ്ട്. ഏതാ ഖുർആനിൽ അവസാനത്തെ സൂറത്ത്? സൂറത്തു അന്നാസ്. സൂറത്തു അന്നാസിൽ അല്ലാഹു മാത്രമാണ് എന്റെ റബ്ബ് എന്ന് പഠിപ്പിക്കുന്ന എവിടെയാണ്? قل اعوذ برب الناس ملك الناس. الله سبحانه وتعالى മാത്രമാണ് എൻ്റെ ഇലാഹ് എന്നത് എവിടെയാണ് പഠിപ്പിക്കുന്നത്? ഇലാഹി الناس. അല്ലാഹുവിന്റെ നാമങ്ങളായി മൂന്ന് നാമങ്ങൾ അവിടെ പറഞ്ഞു. അതിലേക്ക് തൗഹീദ്, അല്ലാഹുവിന്റെ നാമങ്ങൾ അതിൽ അവനെ ഏകനാക്കണമെന്ന സൂചനയും. റബ്ബ്, മലിക്, ഇലാഹ്. തൗഹീദിന്റെ ഈ മൂന്ന് ഭാഗങ്ങൾ നാം ശ്രദ്ധിക്കണം. നന്നായി പഠിക്കേണ്ട ഭാഗങ്ങളാണിത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ് തൗഹീദിന്റെ ഈ മൂന്ന് ഭാഗങ്ങൾ. അല്ലാഹു മാത്രമാണ് എന്റെ റബ്ബ്, അല്ലാഹു മാത്രമാണ് എന്റെ ഇലാഹ്, അല്ലാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളിലും അവൻ ഏകനാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നാം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ തൗഹീദ് അതിന്റെ മൂന്ന് ഇനങ്ങളും സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്തിൽ തന്നെ തൗഹീദിന്റെ മൂന്നിനങ്ങളുമുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്ത് അതെങ്ങനെയാണ്? അല്ലാഹു മാത്രമാണ് എന്റെ റബ്ബ് എന്നത് എവിടെയാണ് പഠിപ്പിക്കുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അല്ലാഹു മാത്രമാണ് എന്റെ ഇലാഹ്, അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്നത് എവിടെയാണ് പഠിപ്പിക്കുന്നത്? അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്നത് വ്യക്തമായി എളുപ്പത്തിൽ പഠിക്കുന്ന എവിടെ? എന്താണ് അല്ലാഹ് എന്നതിന്റെ അർത്ഥം? ലില്ലാഹ് എന്ന വാക്ക് അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് നൽകാൻ പാടുള്ളൂ എന്നതിന്റെ വ്യക്തമായ അർത്ഥമാണ്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇബാദത്തിന് അർഹതയുള്ള യഥാർത്ഥ ആരാധ്യൻ എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ നാമങ്ങളാകട്ടെ പല രൂപത്തിൽ അതിലുണ്ട്. അൽഹംദ് എന്ന് പറഞ്ഞാൽ തന്നെയും അള്ളാഹു അവന്റെ നാമങ്ങളിലൂടെ പുകഴ്ത്തുന്നതിനാണ് അൽഹംദ് എന്ന് പറയുക. അതുപോലെ തന്നെ അതിൽ അള്ളാഹുവിന്റെ നാമമായ റബ്ബ് എന്ന നാമമുണ്ട്. ചുരുക്കത്തിൽ തൗഹീദ് സൂറത്തുൽ ഫാത്തിഹയിൽ പല ആയത്തുകളിലും വ്യക്തമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട്. തൗഹീദിന്റെ മൂന്ന് ഭാഗങ്ങളും ഇതാണ് സഹോദരങ്ങളെ. ഒന്നാമത് സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് പഠിക്കാവുന്ന പാഠം. രണ്ടാമത്തെ പാഠം, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നുകളെയാകട്ടെ മനുഷ്യരെയാകട്ടെ എനിക്കു മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതിനു വേണ്ടിയല്ലാതെ ഞാൻ അവരെ പഠിച്ചിട്ടില്ല. ശരി, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇബാദത്തുകൾ നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ രണ്ട് നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ നിബന്ധന അൽ ഇഖ്ലാസ്. ഒന്നാമത്തെ നിബന്ധന എന്താണ്? ഇഖ്ലാസാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനു വേണ്ടി മാത്രം നിഷ്കളങ്കമായിട്ടായിരിക്കണം ഇബാദത്തുകൾ ചെയ്യേണ്ടത്. അല്ലേ, ഇഖ്ലാസ് ഇല്ലാത്ത ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുമോ? സ്വീകരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖാല അല്ലാഹു തബാറക വതആല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അന അഗ്ന ശുറകാഇ അനി ശിർക്കി ബി മൻ അമില അമലൻ അശ്റക ഫീഹി മഅയ ഗൈരി തറക്തുഹു വശിർക. ഒരു പങ്കാളി ഉണ്ടാവുക എന്നതിൽ നിന്ന് അങ്ങേയറ്റം ധന്യനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ഒരു പങ്കാളി അള്ളാഹുവിലേക്ക് ചേർത്തുക എന്നത് അത്ര ഗുരുതരമായ കാര്യമാണ്. ആരെങ്കിലും എനിക്കു വേണ്ടി ഒരു പ്രവർത്തനം ചെയ്യുകയും അതിൽ ഞാനല്ലാത്ത ഒരാളെ പങ്കു ചേർക്കുകയും ചെയ്താൽ തറക്തുഹു വശിർക്കഹു, അവനെയും അവൻ ആ പങ്കു ചേർത്തുണ്ടാക്കിയ പ്രവർത്തനത്തെയും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, എനിക്കത് വേണ്ടതില്ല. കളങ്കമില്ലാത്ത പ്രവർത്തനമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് ചെയ്യേണ്ടത്, അവനു വേണ്ടി ചെയ്യേണ്ടത്. ഇന്ന അല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അല്ലാഹു അങ്ങേയറ്റം പരിശുദ്ധിയുള്ളവനാണ്, തീർത്തും ശുദ്ധമായതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. അപ്പോൾ ഇബാദത്തുകൾ അവയിൽ ഒന്നാമത് വേണ്ട നിബന്ധന ഇഖ്ലാസാണ്. അല്ലാഹുക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്തതായിരിക്കണം. നാട്ടുകാരെ കാണിക്കാനാവരുത്, ജനങ്ങൾ പറയും നല്ലത് പറയുന്നതിനാവരുത്, ആളുകളുടെ പ്രശംസ ലഭിക്കുന്നതിനാകരുത്. അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം ഇബാദത്ത് ചെയ്യുന്നത്. ഇഖ്ലാസ് ഒന്നാമത്തെ നിബന്ധനയാണ്. ഇഖ്ലാസ് ഇല്ലെങ്കിൽ അമൽ സ്വീകരിക്കുകയില്ല. രണ്ടാമത്തെ നിബന്ധന എന്താണ്? അൽ ഇത്തിബാ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാണിച്ചു തന്നതുപോലെ ആയിരിക്കണം അവൻ ഇബാദത്ത് ചെയ്യേണ്ടത്. ഒരാൾ നല്ല ഇഖ്ലാസിലാണ്, സുബ്ഹ് നിസ്കാരത്തിന് അയാൾ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്, അങ്ങനെ സുബ്ഹിന്റെ കൈ കെട്ടി നിസ്കാരം തുടങ്ങി, രണ്ട് റക്അത്ത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ റക്അത്തും കൂടി അയാൾ നിസ്കരിക്കാൻ, മനസ്സിൽ ഇഖ്ലാസ് ഒക്കെ നല്ലോണ്ട് അള്ളാഹുക്കും വേണ്ടി തന്നെയാണ് നിസ്കരിക്കുന്നത്, ഓതുന്നത് ഫാത്തിഹയാണ്, ഖുർആനിലെ സൂറത്താണ് അതിൽ പാരായണം ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്, ദിക്ർ ചൊല്ലുന്നുണ്ട്, റുക്കൂഉും സുജൂദും ഒക്കെ കൃത്യമാണ്. സ്വീകരിക്കോ? എന്തുകൊണ്ട് സ്വീകരിക്കില്ല? അപ്പോൾ ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന രൂപത്തിൽ നിന്ന് അതിന് വ്യത്യാസം വന്നാൽ ആ ഇബാദത്ത് സ്വീകരിക്കപ്പെടുകയില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ വരുന്നു. അയാൾ പെരുന്നാളിന്റെ ദിവസം ഈദ് നിസ്കാരത്തിന് മുൻപ് അയാൾ ഉദ്ഹിയ്യത്ത് അർത്തു, അദ്ഹിയത്ത് എപ്പോഴാണ് അർത്ഥത്? പെരുന്നാൾ നിസ്കാരത്തിന് മുൻപ് അർത്ഥു. അർത്ഥത് ആടിനെ തന്നെയല്ലേ ആണ്. അദ്ഹിയത്തിന് പാലിക്കേണ്ട നിയമങ്ങളൊക്കെ അതിൽ പാലിച്ചിട്ടില്ലേ? എല്ലാം പാലിച്ചിട്ടുണ്ട്. അതിൽ ഇഖ്ലാസ് ഇല്ലേ? ഇഖ്ലാസ് ഉണ്ട്. ആടിനെയല്ലേ അയാൾ അർത്ഥിട്ടുള്ളത്? ആടിനെയാണ് അർത്ഥിട്ടുള്ളത്. എല്ലാം കൃത്യമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ച സമയം ആ സമയത്തിന് കുറച്ചു മുൻപായി. അവിടുന്ന് പറഞ്ഞു, ഇന്നമാ ഹിയ ലഹ്മുഷാ, അതൊരാടിന്റെ ഇറച്ചി മാത്രമാണ്, ഉദഹയ്യത്തായിട്ടില്ല. ഉദഹയ്യത്താകണമെങ്കിൽ എപ്പോ ഇറക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സമയത്ത് ഇറക്കണം. അപ്പോൾ ഇബാദത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ രണ്ട് നിബന്ധനകളുണ്ട്. ഒന്ന്, ഇഖ്ലാസാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി മാത്രമായി ചെയ്യുക എന്നതാണ്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത് പ്രകാരം ചെയ്യുക എന്നതാണ്. ഇത് രണ്ടും ഒരുമിച്ചാൽ മാത്രമേ ഇബാദത്തുകൾ അല്ലാഹുവിന്റെ അരികിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഈ രണ്ട് അടിസ്ഥാനങ്ങൾ, ഈ രണ്ട് നിബന്ധനകൾ, അവയെക്കുറിച്ച് സൂറത്തുൽ ഫാത്തിഹയിൽ സൂചനയുണ്ട്. എവിടെയാണ് ഇഖ്ലാസിലേക്കുള്ള സൂചനയുള്ളത്? എവിടെയാണ് ഇഖ്ലാസിലേക്കുള്ള സൂചനയുള്ളത്? അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം ഇബാദത്ത് എന്നത് എവിടെയാണുള്ളത്? ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅബ്ദു, അല്ലാഹുവെ നിനക്കു വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. അത് ഒരാൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, അത് ഒരാൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ, പിന്നെ അവന്റെ ഇബാദത്തിൽ ഇഖ്ലാസ് ഉണ്ട്. രണ്ടാമത്തേത് ഇത്തിബാഅ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നതാണ്. അതെവിടെയാണുള്ളത്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. ആരെയാണ് അല്ലാഹു അനുഗ്രഹിച്ചിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്ന മാർഗത്തിലൂടെ നടത്തണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ ഇബാദത്ത് ചെയ്യണം എന്ന് ആ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇബാദത്തിന്റെ രണ്ട് നിബന്ധനകൾ, ഇബാദത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ പാലിക്കപ്പെടേണ്ട രണ്ട് നിബന്ധനകൾ സൂറത്തുൽ ഫാത്തിഹയിൽ അതിലേക്കുള്ള സൂചനയുണ്ട്. മൂന്നാമത്തെ കാര്യം, സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ അടിസ്ഥാനം ഇബാദത്തിന്റെ അർഖാനുകളാണ്, ഇബാദത്തിന്റെ സ്തംഭങ്ങളാണ്. ഇപ്പൊ പറഞ്ഞത് നിബന്ധനകളാണ്. ഇനി ഇബാദത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആരാധനയുടെ സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട്. ആ മൂന്ന് കാര്യങ്ങളിലേക്കും ഈ സൂറത്തിൽ സൂചനയുണ്ട്. ഏതൊക്കെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ? ഞാൻ ചുരുക്കി പറയാം. ഒന്നാമത്തേത് അൽ ഖൗഫ്, ഭയമാണ്. പലപ്പോഴും ആളുകൾ തിന്മ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ തിന്മ ചെയ്യാതെ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണം എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാണ്, അള്ളാഹു പരലോകത്ത് ശിക്ഷിക്കുമെന്ന ഭയമാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇയായ ഫർഹബൂൻ, നിങ്ങൾ എന്നെ പേടിക്കുക, എന്നെ ഭയക്കുക. വഖാഫൂനി വലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ എന്നെ മാത്രം ഭയക്കുക, നിങ്ങൾ മുഅ്മിനീങ്ങളാണ് എങ്കിൽ. ഇപ്പോൾ ഇബാദത്ത് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്, തിന്മകളിൽ നിന്ന് നമ്മെ വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നെന്താണ്? ഖൗഫാണ്, ഭയമാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയാണ്, പരലോകത്ത് ശിക്ഷിക്കപ്പെടുമെന്ന ഭയമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? അർജ, അല്ലാഹു സുബ്ഹാനഹു വതആലയിലുള്ള പ്രതീക്ഷയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുന്നത്, സുന്നത്ത് നോമ്പ് നോൽക്കുന്നത്? അല്ലാഹുവിന്റെ സ്വർഗം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. സ്വർഗത്തിലേക്ക് കൂടുതൽ ഉന്നതമായ പദവികളിലേക്ക് കയറിപ്പോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് സദഖ കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് നന്മകൾ അധികരിപ്പിക്കുന്നത്? ഈ പ്രതീക്ഷ കാരണമാണ്. ഇബാദത്തിലേക്ക് നമ്മെ നയിക്കുന്ന രണ്ടാമത്തെ ഘടകം പ്രതീക്ഷയാണ്. തിന്മകളിൽ നിന്ന് തടുത്തു നിർത്തുന്ന ഘടകങ്ങളിൽ ഒന്ന് ഭയമാണ്. നന്മകൾ അവയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് പ്രതീക്ഷയാണ്. മൂന്നാമത്തേത് അൽ മഹബ്ബ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹമാണ്. ചില ഇബാദത്തുകൾ നമ്മൾ ചെയ്യുന്നത്, അതല്ലെങ്കിൽ എല്ലാ ഇബാദത്തുകളിലും ഈ പറഞ്ഞ ഘടകമുണ്ട്, അല്ലാഹുവിനോടുള്ള സ്നേഹം. ഇത് അല്ലാഹുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഞാനൊരു മുസ്ലിമിനെ സ്നേഹിക്കുന്നത്? അല്ലാഹുവിന് അത് ഇഷ്ടമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഞാനൊരാൾക്ക് പുറത്തു കൊടുക്കുന്നത്? അത് എൻ്റെ റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന ഇന്ന നന്മകൾ ചെയ്യുന്നത്? എൻ്റെ റബ്ബിന് അത് ഇഷ്ടമുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും സ്നേഹിക്കുന്നത്? അല്ലാഹു അവരെ സ്നേഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ അല്ലാഹുവിനോടുള്ള സ്നേഹം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. നോക്കൂ നിങ്ങൾ. അപ്പോൾ ഭയം, പ്രതീക്ഷ, സ്നേഹം, ഈ മൂന്ന് കാര്യങ്ങളും ഇബാദത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഘടകങ്ങളാണ്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രമായി ഹൃദയത്തിൽ ചുരുങ്ങിപ്പോകാൻ പാടില്ല. ഒരാൾക്ക് പേടി മാത്രമായി, ഭയം മാത്രമായി, അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ അവന്റെ മനസ്സിലില്ല, അങ്ങനെ ഭയം അധികരിച്ചു പോയാൽ അവൻ ഒന്നല്ലെങ്കിൽ ഖവാരിജി ചിന്താഗതിയിലേക്ക് പോകും. എന്താ ഖവാരിജി? എന്നാണ് തിന്മ ചെയ്താൽ അവൻ കാഫറാണ് എന്ന വിശ്വാസത്തിലേക്കെത്തും. കാരണം അവന്റെ പേടി അധികരിച്ചുകൊണ്ട് അവൻ അള്ളാഹു ഒരിക്കലും പുറത്തു നൽകുകയില്ല എന്ന ധാരണയിലാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ കഴിഞ്ഞ് അവൻ കാഫറായി, ഇസ്ലാമിൽ തന്നെ പുറത്തുപോയി എന്ന വിശ്വാസത്തിലേക്ക് അവരെ നയിച്ചതിന്റെ ഒരു കാരണം ഈ പേടി അധികരിച്ചതാണ്. അവർക്ക് പ്രതീക്ഷയില്ലാതെയായിപ്പോയി. അള്ളാഹു പുറത്തു നൽകുമെന്ന പ്രതീക്ഷയില്ല, ഭയം അധികരിച്ചുപോയി, പേടി വല്ലാതെ കൂടിപ്പോയി. പ്രതീക്ഷയില്ലാതെ പേടി മാത്രമായാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അവന്റെ പ്രതീക്ഷ നഷ്ടപ്പെടും. പ്രതീക്ഷ അധികരിച്ചു പോയാലോ, തീരെ ഭയമില്ലാതെയായി കഴിഞ്ഞാലോ, തിന്മകൾ ചെയ്യുന്ന അവസ്ഥയിലേക്കെത്തും. മുർജിഅ എന്നു പേരുള്ള പിഴച്ച കക്ഷികളിലൊന്നിന്റെ പിഴവിന്റെ കാരണം ഇതാണ്. അവർ പ്രതീക്ഷ വെച്ചു. അവർ പറഞ്ഞു, എന്ത് തിന്മ ചെയ്താലും കുഴപ്പമില്ല, അല്ലാഹു പുറത്തുതരും. ഒരു വിഭാഗം പറഞ്ഞു, എന്ത് തിന്മ ചെയ്താലും ഇസ്ലാമിൽ തന്നെ പുറത്തു പോകും. മറ്റൊരു വിഭാഗം പറഞ്ഞു, എന്ത് തിന്മ ചെയ്താലും കുഴപ്പമില്ല, അവൻ ഇസ്ലാമിൽ തന്നെയാണ്, അല്ലാഹു പുറത്തുതരും. ഈ രണ്ടും പാടില്ല. മറിച്ച് രണ്ടും അതിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അളവിൽ നിലനിർത്താൻ, അത് രണ്ടും കൃത്യമായ രൂപത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത് മഹബ്ബത്താൻ, സ്നേഹമാണ്. സ്നേഹം അത് മാത്രമായാലോ, പേടിയില്ല, പ്രതീക്ഷയുമില്ല. സൂഫികൾക്ക് സംഭവിച്ച പിഴവ് അവിടെയാണ്. തസവൂഫിന്റെ ആളുകൾ, പ്രത്യേകിച്ച് നാട്ടിൽ സൂഫിസം ആ മാർഗത്തിലൂടെ ചരിക്കുന്ന ആളുകളിൽ ഒരു വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ. ആ മാർഗത്തിൽ പ്രവേശിക്കുന്നവർ അവരല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പറയുന്നത് കാണാം, അല്ലാഹു ആണ് എന്റെ ആഷിഖ്, ഞാൻ അല്ലാഹുവിനോട് ഇഷ്ഖിലാണ്. എന്റെ ഇഷ്ഖ് എന്ന് പ്രേമം എന്നാണ് അതിന്റെ അർത്ഥം. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അവരുടെ കണ്ണിൽ, തആലല്ലാഹു അൻ ദാലിക്, മനുഷ്യർ പരസ്പരം ഉണ്ടാകുന്ന, കാമുകി കാമുകന്മാർ തമ്മിലുണ്ടാകുന്ന സ്നേഹത്തിനോട് സമാനമായ വാക്കുകൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ അവർ ഉപയോഗിക്കുന്നത് കാണാം. അതാണ് ഈ തസവൂഫിന്റെ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എവിടെയാണെന്ന് ചോദിച്ച മുമ്പേ, അള്ളാഹു സ്നേഹമാണ്, അള്ളാഹ് ഹൃദയത്തിലുണ്ട്, അള്ളാഹു എവിടെയാണ്, അള്ളാഹു ഉപരിയിലാണ്, എല്ലാത്തിനും മുകളിലാണ്. പക്ഷേ ഒരു സൂഫിയോട് ചോദിച്ചാൽ അവൻ പറയും, എല്ലാത്തിലും അല്ലാഹു ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ഘടകങ്ങൾ ഇബാദത്തിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഭയവും പ്രതീക്ഷയും ഒരു പക്ഷിയുടെ ചിറകുപോലെയാണ്, രണ്ടും വേണം. ഒരു ചിറകില്ലാതായാൽ വീണുപോകും, ഇപ്പുറത്തെ ചിറകില്ലാതെ ഇങ്ങോട്ട് വീണുപോകും. മഹബ്ബത്ത് എന്നത്, അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നത് ആ പക്ഷിയുടെ ഉടലാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹവും വേണം, അവനോടുള്ള ഭയവും പ്രതീക്ഷയും വേണം. ഇത് മൂന്നുമാണ് ഇബാദത്തിലേക്ക് നയിക്കുന്ന ഘടകം. ശരി, അള്ളാഹുവിനോടുള്ള ഭയം വേണമെന്ന് പഠിപ്പിക്കുന്ന ആയത്ത് ഏതാണ്? ഏതായത്ത് ഓതുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിന്റെ
ശിക്ഷയെക്കുറിച്ച് പേടിയുണ്ടാവുക? മാലിക് യൗമിദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണ് എന്ന് വേറെ ഒരാൾക്ക് ഉടമസ്ഥതയില്ല. وما ادراك ما يوم الدين ثم ما ادراك ما يوم الدين يوم لا تملك نفس لنفس شيئا.
എന്താണ് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും മറ്റൊരാൾക്കും വേണ്ടി എന്തെങ്കിലും ഒന്ന് ഉടമപ്പെടുത്തി കൊടുക്കാൻ സാധിക്കാത്ത ദിവസമാണ്. വേറൊരാൾക്ക് വേണ്ടി അവൻ മകനാവട്ടെ, വാപ്പയാകട്ടെ, ഭാര്യയാകട്ടെ, കുടുംബമാകട്ടെ, ആരാകട്ടെ, അവന് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഒന്നുമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യം പോലും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അവനൊരു ധാന്യത്തിന്റെ മണി മോഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ ഇതാ എന്റെ നന്മയിൽ നിർത്തുകൊടുത്തോ എന്ന് പറഞ്ഞ് അവനെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. ഒരു ധാന്യമണിയാണെങ്കിൽ പോലും, ഒരു ചെറിയ ധാന്യമണി, അത് ഒരാൾ മോഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ അവന്റെ വാപ്പാക്ക് അവിടെ പറഞ്ഞിട്ട് അത് ഒഴിവാക്കി കൊടുക്കാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. ആ ദിവസത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ് മാലിക് യൗമിദ്ദീൻ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാക്കുന്ന ആയത്താണ്. രണ്ടാമത്തേത് പ്രതീക്ഷയാണ്. എവിടെയാണ് പ്രതീക്ഷ നൽകുന്ന വാക്കുകളുള്ളത്? അർറഹ്മാനി റഹീം, അല്ലാഹുവിന്റെ കാരുണ്യം. രണ്ട് ആയത്തുകളിലൂടെ അത് പറഞ്ഞിട്ടുണ്ട്. റഹ്മാൻ, രണ്ട് നാമങ്ങളിലൂടെ, റഹ്മാൻ റഹീം. ആ ആയത്ത് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ പ്രതീക്ഷയുണ്ട്. കാരണം അല്ലാഹു വിശാലമായ റഹ്മത്തുള്ളവനാണ്. എവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മഹബ്ബത്തിന് അറിയിക്കുന്ന വാക്കുകൾ ഉള്ളത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിച്ചുകൊണ്ട് പുകഴ്ത്തുന്നതിനാണ് പറയാ. എന്താ ഹംദ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ഒരാളെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുത്തി, അയാളുടെ അടുത്ത് കുറച്ച് പൈസ ഒക്കെ ഉണ്ട്, എനിക്ക് അയാളോട് വലിയ സ്നേഹമൊന്നുമില്ല, പക്ഷെ അയാളുടെ അടുത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടണം, അതിനുവേണ്ടി ഞാൻ അയാളിങ്ങനെ ഇരുന്ന് പുകഴ്ത്തിയാൽ അതെന്താണ്? അത് മദ്ഹാൻ. എന്താ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? മുഖസ്തുതി പറയാന്ന് പറയും, ആളെ പൊക്കി പറയാന്ന് പറയും, അത് മദ്ഹാൻ. എന്നാൽ ഒരാൾ എനിക്കൊന്നും തന്നിട്ടില്ല, എനിക്ക് ഒരു സമ്പത്തും അയാൾ തന്നിട്ടില്ല, പക്ഷെ അയാൾ നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാം ദാനധർമ്മങ്ങൾ നൽകുന്ന നല്ലൊരു മനുഷ്യനാണ്, എനിക്ക് അയാളോട് സ്നേഹമുണ്ട്, ആ സ്നേഹം മുൻനിർത്തിക്കൊണ്ട് ഞാൻ അയാളുടെ നന്മകൾ എടുത്തു പറഞ്ഞാൽ അതിനാണ് ഹംദ് എന്ന് പറയുക. ഞങ്ങൾക്ക് അർത്ഥം മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യത്തിലാകട്ടെ അത് ഏറ്റവും ഉയർന്ന, അതിന്റെ പൂർണ്ണമായ അവസ്ഥയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിച്ചുകൊണ്ട് അവനോടുള്ള ഇഷ്ടം ഹൃദയത്തിൽ നിറഞ്ഞുകൊണ്ട് നീ അല്ലാഹുവിനെ പുകഴ്ത്തിയാൽ അത് ഹംദാൻ. എന്നാണ് ഹംദ് എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള സ്നേഹം ബോധ്യപ്പെടുത്തുന്ന, അത് അറിയിക്കുന്ന നാമങ്ങളിൽ, ആയത്തുകളിലൊന്നാണ്. ഇതാണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ള മൂന്നാമത്തെ പാഠം. നാലാമത്തെ പാഠം, സഹോദരങ്ങളെ, ദഅവത്തിന്റെ, പ്രബോധനത്തിന്റെ, നബിമാർ നടത്തിയ പ്രബോധനത്തിന്റെ അടിത്തറകൾ. അവരുടെ പ്രബോധനം ചുറ്റിത്തിരിഞ്ഞത് മൂന്ന് കാര്യങ്ങൾക്കു മേലെയാണ്. ആ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും സൂറത്തുൽ ഫാത്തിഹയിൽ സൂചനയുണ്ട്. നമ്മളൊരു ഒരാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് എങ്കിൽ അയാൾക്ക് പറഞ്ഞുകൊടുത്തിരിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ, എല്ലാ നബിമാരും പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങളാണ്. ആ മൂന്ന് കാര്യങ്ങളിലേക്കും സൂറത്തുൽ ഫാത്തിഹയിൽ സൂചനയുണ്ട്. ഒന്നാമത്തെ കാര്യം ഏതാണ്? നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. ഏതാണ്? തൗഹീദാണ്. നീ വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. രണ്ടാമത്തെ കാര്യം ഏതാണ്? ആഖിറമാണ്, പരലോകത്തെക്കുറിച്ചാണ്, അന്ത്യനാളിനെ കുറിച്ചാണ്. നബിമാർ നടത്തിയ ദഅവത്തിൽ ഒന്നാമത് അവർ പറഞ്ഞ് തൗഹീദാണ്, രണ്ടാമത് പറഞ്ഞത് ആഖിറത്തിനെ കുറിച്ചാണ്, പരലോകത്തെക്കുറിച്ചാണ്, അന്ത്യനാൾ സംഭവിക്കുന്നതിനെ കുറിച്ചാണ്. അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്, സ്വർഗത്തിൽ ഇന്ന ഇന്നതെല്ലാം ഉണ്ട്, നരകത്തിൽ ഇന്ന ഇന്ന എല്ലാം ഉണ്ട്, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ഇന്ന ഇന്ന ആളുകളാണ്, നരകത്തിൽ പ്രവേശിക്കുന്നത് ഇന്ന ഇന്ന ആളുകളാണ് അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞതാണ്, ആഖിറത്തിനെ കുറിച്ചാണ് അല്ലേ? അല്ലെങ്കിൽ തൗഹീദ്, അല്ലെങ്കിൽ ആഖിറ. മൂന്നാമത്തേത് ആരോ പറഞ്ഞു,
മൂന്നാമത്തേത് അർ റിസാല. അള്ളാഹു അവരിലേക്ക് നിയോഗിച്ചിട്ടുള്ള റസൂലിൽ വിശ്വസിക്കുകയും അവിടുത്തെ പിൻപറ്റുകയും ചെയ്യണമെന്ന കാര്യമാണ് മൂന്നാമത്തെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്താണ് പറഞ്ഞത്? നിങ്ങൾ പരലോകം തൗഹീദ് ഉണ്ടെങ്കിൽ പിന്നെ എന്നിൽ വിശ്വസിക്കേണ്ടെന്നാണോ? ആണോ? ഒരാൾ പരലോകത്തിൽ വിശ്വസിക്കുന്നുണ്ട്, സ്വർഗം നരകമൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, അതിൽ തൗഹീദ് ഉണ്ട്, അള്ളാഹുനെ മാത്രമേ ഇബാദത്ത് ചെയ്യുന്നുള്ളൂ, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നില്ല, അയാൾ ഇസ്ലാം സ്വീകരിക്കോ? ഇല്ല. റിസാലത്തുണ്ടാകണം, അള്ളാഹുവിന്റെ റസൂലുകളിൽ വിശ്വസിക്കണം. ഓരോ കാലഘട്ടത്തിലും അള്ളാഹു നിയോഗിച്ച റസൂലുകളുണ്ട്, നബിമാരുണ്ട്, അവരെ വിശ്വസിക്കണം. ഈ മൂന്ന് കാര്യമാണ് ദഅവത്തിന്റെ അടിത്തറ. ഒരു മുസ്ലിം അല്ലാത്ത ഒരാളെ കണ്ടാൽ അയാൾക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യം പറഞ്ഞു കൊടുക്കലാണ്. തൗഹീദ് പറഞ്ഞു കൊടുക്കുക, ആഖിറത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, റിസാലത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. നീ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്, ഇല്ലെങ്കിൽ നിനക്ക് നരകമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കലാണ്, ഇത് അവർക്ക് യോജിച്ച ഭാഷയിൽ നല്ല രൂപത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നാണ് ദഅവത്ത്. ഈ മൂന്ന് കാര്യങ്ങളും സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ദഅവത്തിന്റെ അടിത്തറകളായ ഈ മൂന്ന് വിഷയം, ഈ മൂന്ന് വിഷയം പറയാത്ത ഒരു നബിയും വന്നിട്ടില്ല. ഏതിൽ നബി ഉണ്ടോ? ഇല്ല. നൂഹ് നബി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് തൗഹീദാണ്, പരലോകത്തെ കുറിച്ചാണ്, നൂഹ് നബിയിൽ വിശ്വസിക്കണമെന്നാണ്. എല്ലാ നബിമാരും പറഞ്ഞത് ഇതിനെ കുറിച്ചാണ്. ഈ മൂന്ന് കാര്യം പറയാത്ത നബിമാരില്ല. ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ മൂന്ന് അടിത്തറകളാണ് ഇത്. ഫാത്തിഹയിൽ എവിടേതുള്ളത്? തൗഹീദ് ഇനി പറയേണ്ടതില്ലല്ലോ. ഖുർആനിൽ തൗഹീദ് എവിടെ, സൂറത്തുൽ ഫാത്തിഹയിൽ തൗഹീദ് എവിടെയെല്ലാം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആഖിറത്തിനെ കുറിച്ച് എവിടെയുള്ളത്? മാലികി യൗമിദ്ദീൻ എന്ന ആയത്തിലുണ്ട്. റിസാലത്തിനെ കുറിച്ച് എവിടെയാണുള്ളത്? ഇഹ്ദിന സ്സിറാത അൽ മുസ്തഖീം സ്സിറാത അല്ലദീന അൻഅംത അലൈഹിം എന്ന ആയത്തുകളിൽ അതുണ്ട്. അവസാനത്തെ രണ്ട് കാര്യങ്ങൾ ചുരുക്കി പറയാം. അഞ്ചാമത്തെ കാര്യം, ഹൃദയത്തെ ബാധിക്കുന്ന രണ്ട് രോഗങ്ങളും അവക്കുള്ള മരുന്നുകളും സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന രണ്ട് രോഗങ്ങളുണ്ട്. ഈ രണ്ടാലൊരു രോഗമല്ലാതെ വേറെ രോഗം ഹൃദയത്തെ ബാധിക്കാനില്ല. ആ രണ്ട് രോഗങ്ങളെക്കുറിച്ചും സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ആ രണ്ട് രോഗങ്ങൾക്കുമുള്ള മരുന്നും സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ഹൃദയത്തെ ബാധിക്കുന്ന രണ്ട് രോഗങ്ങൾ? ഒന്നാമത്തേത് മറദു ഷഹവാത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ അവയോടുള്ള ഹൃദയത്തിന്റെ താല്പര്യമാണ്. ഹറാമു ചെയ്യാനുള്ള താല്പര്യം, മോശമായ കാര്യങ്ങൾ, വൃത്തികേടുകൾ, അത് കാണാൻ അത് കേൾക്കാൻ ഉള്ള താല്പര്യം, അതിനോട് ഹൃദയത്തിൽ താല്പര്യമുണ്ടാവുക എന്നത് ഹൃദയത്തെ ബാധിക്കുന്ന രോഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ശബ്ദം താഴ്ത്തി പുരുഷന്മാർക്ക് താല്പര്യമുണ്ടാക്കുന്ന രൂപത്തിൽ സംസാരിക്കരുത്. ഫയത്മ അല്ലദീ ഫീ ഖൽബിഹി മറദ്, അങ്ങനെ നിങ്ങൾ സംസാരിച്ചാൽ ഹൃദയത്തിൽ രോഗമുള്ളവന് അത് നിങ്ങളോട് താല്പര്യം ജനിപ്പിക്കാൻ കാരണമാകും. അല്ലേ, ഹൃദയത്തിലെ രോഗം എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ രോഗം? ഹറാമിനോടുള്ള താല്പര്യമാണ്, വൃത്തികേട് ചെയ്യാനുള്ള ഹൃദയത്തിന്റെ ചായ്വാണ്. അതാണ് ഹൃദയത്തെ ബാധിക്കുന്ന ഒന്നാമത്തെ രോഗം. രണ്ടാമത്തെ രോഗം മറദു ശുബുഹാത്ത്. മറദു അശുബുഹാത്ത്, ശുബുഹാത്ത് എന്ന് പറഞ്ഞാൽ ദീനിലുണ്ടാകുന്ന സംശയങ്ങളാണ്, ദീനിലുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ, ബിദഅത്തുകൾ. ഉദാഹരണത്തിന് ബിദഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ ഖുർആനിലോ ഹദീസിലോ ഒന്നും സ്ഥിരപ്പെടാത്ത ഒരു കാര്യം, ഒരു പുതിയ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം അത് ചെയ്യുന്നു. അവനോട് ഇതിന്റെ തെളിവ് ചോദിച്ചാൽ അവന് യാതൊരു തെളിവും പറഞ്ഞുതരാനില്ല, ഇത് നല്ല കാര്യമാണ് എന്ന അവന്റെ ന്യായം മാത്രമാണുള്ളത്. അങ്ങനെ നല്ല കാര്യമാണ് എന്ന് തോന്നിക്കൊണ്ട് ഇസ്ലാമിൽ പറയാത്ത ഒരു കാര്യം ചെയ്യാൻ അവന്റെ ഹൃദയം അവനെ പ്രേരിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതെന്റെ ഹൃദയത്തിന്റെ രോഗമാണ്. ഈ രണ്ട് രോഗമാണ് ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ. ഈ രണ്ട് രോഗങ്ങൾക്കുമുള്ള മരുന്ന് സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ഒന്നാമത്തെ രോഗം ഷഹവത്തിന്റെ രോഗം, അതിനുള്ള മരുന്ന്, ഒരു മരുന്ന് മാലിക് യൗമിദ്ദീൻ എന്നതാണ്, പരലോകത്തെക്കുറിച്ച് ഓർക്കുക എന്നതാണ്, അന്ത്യനാളിനെ കുറിച്ച് ഓർക്കുക എന്നതാണ്. അത് അവനെ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്.
അതുപോലെ തന്നെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന ആയത്ത്, അല്ലാഹുവെ നിന്റെ കോപത്തിനിരയായവർ അവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്ന് നമ്മൾ പറയുന്നു. ആ കോപത്തിനിരയായ ആളുകൾ അവർക്കെങ്ങനെയാണ് പഴച്ചത്? അറിഞ്ഞ കാര്യം അവർ പ്രവർത്തിക്കാതിരുന്നു. അറിഞ്ഞ കാര്യം പ്രവർത്തിച്ചാൽ ഈ രോഗം ഇല്ലാതെയാകും.
രണ്ടാമത്തെ രോഗം ശുബഹത്തുകളുടെ രോഗമാണ്. ഇതിന് സംശയം ഉണ്ടാവാന്നുള്ളത് എന്തെങ്കിലും മരുന്ന് ദീന് പഠിക്കാന്നുള്ളതാണ്.
ആ രോഗത്തിലുള്ള മരുന്നാണ് ഏറ്റവും അവസാനത്തെ ആയത്തിലുള്ളത്, വലബാലീൻ, വഴികേടിലായവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. എങ്ങനെ അവർ വഴികേടിലായത്? ദീന് പഠിക്കാതായ അപ്പോഴാണ് അവർ ബിദഅത്തുകൾ ഉണ്ടാക്കിയത്. നസാറാക്കളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതാണ്, വറഹബാനിയ്യതനിബ്തദഊഹ, അവർ പുതുതായി ബിദഅത്തായി കൊണ്ടുവന്ന ഒരു കാര്യമാണ് ബ്രഹ്മചര്യം എന്നത്. എന്തുകൊണ്ട് അവർ കൊണ്ടുവന്നത്? ദീനിൽ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വിജ്ഞാനവുമില്ല. അവരുടെ കൈകളിൽ നിന്ന് ഇഞ്ചിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അറിവില്ലാതെ അവർ പുതിയ കാര്യങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടുവന്നു. അങ്ങനെയാണ് അവർക്ക് ബിദഅത്തിന്റെ രോഗങ്ങൾ ഉണ്ടായത് എന്ന് ആ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അവസാനത്തെ കാര്യം സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദീൻ നിലനിർത്താൻ അവനെ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങളും സൂറത്തുൽ ഫാത്തിഹയിലെ മധ്യത്തിലെ ആയത്തിലുണ്ട്. ഈ രണ്ട് കാര്യവും ഏതാണ് മധ്യത്തിലെ ആയത്ത്? ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅബുദ്, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ രണ്ട് കാര്യം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹിനോട് സഹായം ചോദിക്കുക, ഇത് രണ്ടും ഒരാളുടെ ദീൻ നേരം പോലെ നിലനിൽക്കാൻ മതിയായതാണ്. ഒന്ന്, അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യുക. ഇബാദത്ത് റബ്ബിനോട് എത്രമാത്രം അധികരിപ്പിക്കുന്നോ അത്രമാത്രം അള്ളാഹു നിന്നെ സഹായിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന് എത്രമാത്രം ഇബാദത്ത് ചെയ്യുന്നു അത്രയും അള്ളാഹു നിന്നെ സഹായിക്കും. ഇൻ തൻസുറുല്ലാഹ യൻസുർകും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നവരാണ്. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവൻ്റെ ദീൻ നിലനിർത്തലാണ്. അവൻ്റെ ദീൻ നിങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നിടത്തോളം അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇബാദത്തുകൾ ചെയ്താൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. രണ്ടാമത്തെ പാഠം, നേരെ തിരിച്ചുള്ള പാഠം, അള്ളാഹുവിൻ്റെ സഹായം തേടാതെ നിനക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. ഇത് രണ്ടും അതുകൊണ്ട് വളരെ പരസ്പര പൂരകങ്ങളാണ്. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നത് പരസ്പര പൂരകങ്ങളാണ്. രണ്ടു ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നുണ്ടാവില്ല. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹ നിന്നെ സഹായിക്കൂല. അള്ളാഹ് നിന്നെ സഹായിക്കണമെങ്കിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, പറയുക, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് എന്തു പരിഗണന നൽകാനാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കണമെങ്കിൽ ഇബാദത്തുകൾ ചെയ്യണം. ഇബാദത്ത് ചെയ്യണമെങ്കിലോ അള്ളാഹുവിന്റെ സഹായം വേണം. ശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വ റഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ. അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലായിരുന്നെങ്കിൽ, അവൻ്റെ ഔദാര്യമില്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ ഒരാൾ പോലും നല്ലവരായി തീരില്ലായിരുന്നു. അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ടാണ് നിങ്ങൾ നന്നായത്. വലാക്കിൻ അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ അസ്യാൻ. അള്ളാഹുവാണ് നിങ്ങൾക്ക് ഈമാനിനോട് സ്നേഹമുണ്ടാക്കിയത്, നന്മയോട് സ്നേഹമുണ്ടാക്കിയത്. അള്ളാഹുവാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കിയത്, നിങ്ങൾ സ്വയം ഉണ്ടാക്കിയതല്ല. അള്ളാഹു നിങ്ങളെ ഇതിലേക്ക് നയിച്ചതാണ്. കുഫറിനോടും തിന്മകളോടും അള്ളാഹുവിനെ നിഷേധിക്കുന്നതിനോടും നിങ്ങളുടെ ഹൃദയത്തിൽ വെറുപ്പുണ്ടാക്കിയത് അള്ളാഹുവാണ്. വഖറ, അവനാണ് നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കിയത്. അറാബികളിൽ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് അവിടുത്തോട് സംസാരിച്ചു. അവർ മുസ്ലിമായിട്ടുണ്ട്. അവരുടെ സംസാരത്തിന്റെ ചൊവ എന്താണ്? ഞങ്ങളൊക്കെ മുസ്ലിമായതുകൊണ്ട് മുഹമ്മദ് നിനക്കിവിടെ കൂടുതൽ ശക്തി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അവർക്ക് മറുപടി നൽകി, യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലൈയ ഇസ്ലാമകും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽഈമാൻ. നീ അവർ മുസ്ലിമായി എന്നത് അള്ളാഹുവിന്റെ റസൂലെ അവർ താങ്കളുടെ അരികിൽ വന്ന് വലിയ കാര്യം പോലെ എടുത്തു പറയുന്നു, പറയുക, അവരോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ എന്നോട് വലിയ ഔദാര്യം പറയേണ്ടതില്ല, മറിച്ച് ബലില്ലാഹു യമുന്നു അലൈക്കും, അള്ളാഹു നിങ്ങൾക്കുമേലെയാണ് ഔദാര്യം ചൊരിയുന്നത്. ഓക്കെ, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ അള്ളാഹുവാണ് സഹായിച്ചത്. ഈ ദീനിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അള്ളാഹു ഇബാദത്ത് ചെയ്യണം. ഇബാദത്തിൽ അള്ളാഹു സഹായിക്കും. അള്ളാഹുവിനോട് സഹായം തേടിയാൽ ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കും. ഒരാളും ഒരിക്കലും വിചാരിക്കരുത് എൻ്റെ ഇബാദത്തും ഞാൻ ചെയ്യുന്ന നന്മകളും എൻ്റെ കഴിവുകൊണ്ടാണ്, എൻ്റെ ശക്തി കൊണ്ടാണ്, ഞാൻ എന്തൊരു നല്ല മനുഷ്യനാണ് എന്നൊരാളും ചിന്തിക്കേണ്ടതില്ല. എത്രയോ ഹദീസുകളിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, പ്രാർത്ഥനകളിൽ വളരെ മഹത്തരമായ ഒരു ദുആ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ സലാം കൂട്ടുന്നതിന് മുൻപ് ചൊല്ലാൻ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണത്. اللهم اعني على ذكرك وشكرك وحسن عبادتك. عندنا പ്രാർത്ഥനാർത്ഥം اللهم اعني, الله നീ എന്നെ സഹായിക്കണം, على ذكرك നിനക്ക് ذكر ചൊല്ലാൻ, وشكرك നിനക്ക് നന്ദി കാണിക്കാൻ, وحسن عبادتك നിനക്ക് നല്ലതുപോലെ ഇബാദത്ത് ചെയ്യാൻ നീ എന്നെ സഹായിക്കണം. ഇബാദത്ത് നിനക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു, അൽഇമാം ഷാഫിഈ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അള്ളാഹു നിനക്കൊരു അനുഗ്രഹം നൽകി, ആ അനുഗ്രഹത്തിന് നന്ദിയായിക്കൊണ്ട് നീ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ തൊട്ടുമുൻപ് നിനക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കാൾ വലുത് ആ അൽഹംദുലില്ലാഹ് എന്ന വാക്ക് പറയാൻ അള്ളാഹു നിനക്ക് അവസരം നൽകിയതാണ്. വലിയൊരു അനുഗ്രഹം കിട്ടി, വലിയൊരു വീടുണ്ടായി, നീ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ആ വീടിനേക്കാൾ വലിയ അനുഗ്രഹം അത് ലഭിച്ചതിന് അള്ളാഹുവിനോട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ സാധിച്ചതാണ്. അപ്പോൾ ഇമാം ഷാഫിഈ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അപ്പോൾ നീ ആ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞാൽ അടുത്ത ഒരു അനുഗ്രഹം വീണ്ടും വന്നു, ഇത് അവസാനിക്കാതെ തുടർന്നുകൊണ്ടിരിക്കും. റബ്ബിന് എത്രമാത്രം നന്ദി പറയാൻ സാധിക്കുന്നോ അത്രയും അള്ളാഹു നിനക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഫാത്തിഹയിലുള്ള ചില പാഠങ്ങളാണ്. ഇതല്ലാതെയും അനേകം പാഠങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിലുള്ളതായി പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ഈ കാര്യങ്ങൾ പഠിക്കേണ്ടത്, വിശദമായി പഠിക്കേണ്ട ചില വിഷയങ്ങളാണ് അതിലുള്ളത്. പഠിക്കാനും മനസ്സിലാക്കാനും കൂടുതൽ അള്ളാഹുവിൻ്റെ ദീൻ അതിനുവേണ്ടി സമയം മാറ്റിവെക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഈ മാർഗത്തിൽ, ദീനിൻ്റെ മാർഗത്തിൽ നാം ചിലവഴിക്കുന്ന ഓരോ സമയവും നാളെ അള്ളാഹുവിൻ്റെ അരികിൽ നമുക്ക് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം ലഭിക്കപ്പെടുന്ന കാര്യങ്ങളിലൊന്നാണ്. അത് നമ്മൾ നിസ്സാരമായി കാണരുത്. ഇബാദത്തുകൾക്ക് അള്ളാഹുവിനെ അനുസരിക്കുന്നതിനു വേണ്ടി ജീവിതം മാറ്റിവെക്കാൻ, അതിൽ തന്നെ മരിച്ചു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് നിശ്ചയിച്ച വിഷയം വേറെയാണ്, പക്ഷേ വിഷയം ചില കാരണങ്ങൾ കൂടി മാറ്റിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലം وبارك على نبينا محمد وعلى آله وصحبه وسلم.